ആകാശവാണി.
തിരുവനന്തപുരം ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി ശ്വാസകോശത്തിലെ ക്ഷയരോഗ നിർണയത്തിനായുള്ള പുതിയ പരിശോധനാ കിറ്റ് വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഈ കണ്ടുപിടുത്തത്തിന് നേതൃത്വം നൽകിയ ശ്രീചിത്രയിലെ മോളിക്കുലാർ മെഡിസിൻ വിഭാഗം സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ അനൂപ് തെക്കുവീട്ടിലുമായി MS ആശ നടത്തിയ അഭിമുഖം ഇപ്പോൾ കേൾക്കാം.
തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി ശ്വാസകോശത്തിലെ ക്ഷയരോഗം കണ്ടെത്താനാകുന്ന ഒരു പുതിയ പരിശോധനാ കിറ്റ് അടുത്തിടെ വികസിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കിറ്റ് TB രോഗനിർണയ നിയന്ത്രണ സംവിധാന രംഗത്ത് റെവല്യൂഷൻ സൃഷ്ടിക്കാൻ പോകുന്നത് എന്നതിനെപ്പറ്റി ശ്രോതാക്കളോട് സംസാരിക്കാനായി ആകാശവാണിയുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് ശ്രീചിത്രയിലെ മോളിക്കുലാർ മെഡിസിൻ വിഭാഗം സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ അനൂപ് തെക്കുവീട്ടിലാണ്. സ്വാഗതം സർ. എന്താണ് ക്ഷയരോഗം എന്ന് മനസ്സിലാക്കിയാൽ തന്നെ രോഗത്തെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നു. എന്താണ് സർ ക്ഷയരോഗം എന്ന് പറഞ്ഞാൽ പൊതുവിൽ?
ക്ഷയരോഗം വരുന്ന മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഇൻഫെക്റ്റ് ചെയ്യുമ്പോഴാണ്. ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുപ്പത്തിൽ തന്നെ നമുക്ക് BCG എന്നുള്ള വാക്സിൻ നമ്മൾ എടുക്കാറുണ്ട്. പക്ഷേ ആ BCG വാക്സിന് ശ്വാസകോശ ബന്ധമായിട്ടുള്ള ട്യൂബർക്ലോസിസിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കഴിവ് കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും പൾമിനറി ട്യൂബർക്ലോസിസ് BCG എടുത്ത കുട്ടികൾക്ക് വരാൻ സാധ്യതയുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷ്യസ് ഡിസീസിൽ TB ആണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഇന്ത്യയാണ് അതിൽ ഏറ്റവും കൂടുതൽ TB പേഷ്യൻ്റ് ഉള്ള ഒരു രാജ്യം. ലോകത്തിലെല്ലാ ട്യൂബർക്ലോസ് എടുത്തു കഴിഞ്ഞാൽ അതിന് 25% ഇന്ത്യയിലാണ്. ഒരു വലിയൊരു നമ്പർ. അപ്പം അത് നമ്മൾ കൺട്രോൾ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം കൂടിയാണ്. TB WHO കണക്കുകൾ വരുമ്പോൾ 2022 10.6 million പീപ്പിൾ ഒരു വർഷത്തിലെയാണ് കണക്ക് TB ബാധിച്ചിട്ടുണ്ട്. പൾമിനറി ട്യൂബർക്ലോസിസ് അതിലൊരു 10% ആൾക്കാർ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും വലിയൊരു അസുഖമാണ്. അത് 2-3 കാരണം കൊണ്ടാണ് ഇതൊക്കെ വരുന്നത്. ഒന്ന്, ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഉള്ള ആൾക്കാർക്ക് TB റെസിസ്റ്റൻസ് കൂടുതലാണ്. കേരളത്തിൽ TB വളരെ കുറവാണ്. മറ്റുള്ള സ്റ്റേറ്റുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഹൈ പ്രോട്ടീൻ ഡയറ്റ് കഴിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. WHO സ്റ്റാൻഡേർഡ് ലെവലിൽ ഇപ്പോഴും കേരളം പോലും എത്തിയിട്ടില്ല. കാരണം WHO ആഗ്രഹിക്കുന്നത് ഒരു പ്രിവെൻഷൻ മെത്തേഡ് എന്നുള്ള നിലയ്ക്ക് അവർ ആഗ്രഹിക്കുന്നത്. 100,000 ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ അതിൽ 50 TB വരുന്നുള്ളൂ. ഇന്ത്യയിൽ അത് പലപ്പോഴും പല ഓരോ വർഷം അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്നാലും ഒരു 200-300 ഇടയ്ക്കൊക്കെയാണ് ആ നമ്പർ വരുന്നത്. വളരെയധികമാണ്. കേരളത്തിൽ അത് 67 എത്തിയിട്ടുണ്ട്. കേരളമാണ് TB കൺട്രോളിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിൽ. അതിന് പല കാരണങ്ങളുണ്ട്. കേരളത്തിലുള്ള ജനങ്ങളുടെ അവയർനെസ് ഒരുപാട് കൂടുതലുണ്ട്. ചെറിയ അസുഖം വന്നാൽ പോലും ഡോക്ടറെ അടുത്ത് പോകും. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ്.
എന്തൊക്കെയാണ് TB അല്ലെങ്കിൽ ക്ഷയരോഗത്തിന്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുക?
മേജർ വരുന്നത് വെയിറ്റ് ലോസ് വരിക, നൈറ്റ് സ്വെറ്റിംഗ്, മാറാത്ത ചുമ. വെയിറ്റ് ലോസും ഈ നൈറ്റ് സ്വെറ്റാണ് ഒരു ക്ലാസിക്കൽ സിംപ്റ്റം ആയിട്ട് കാണുന്നത്. ക്ഷയരോഗം എന്നുള്ളത് ഒരു സോഷ്യലി ഒരു പറയാൻ സിഗ്മ നല്ലപോലെയുള്ള ഒരു അസുഖമാണ്. അപ്പോൾ അത് പലപ്പോഴും ആൾക്കാരത് ഡയഗ്നോസ് ചെയ്താൽ പോലും ആ ഡോക്ടറെ മാറ്റും, വേറൊരിടത്ത് പോകും. മനസ്സിലായില്ല. അങ്ങനെ വലിയൊരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ ഡയഗ്നോസിസ് നടക്കുന്നത് TB ഹോസ്പിറ്റലിൽ മാത്രമാണ്. സാധാരണ ഹോസ്പിറ്റലിൽ ചെയ്യാറില്ല. കാരണം അതിനുള്ള ഫെസിലിറ്റി അവർക്കേ ഉള്ളൂ. അപ്പോൾ അവിടേക്ക് പോകണമെന്ന് പറയുമ്പോൾ തന്നെ രോഗികൾ അങ്ങോട്ട് പോകണ്ട എന്ന് തീരുമാനിക്കും. പക്ഷേ ഇത് ഇൻഫെക്ഷ്യസ് ഡിസീസാണ്. വീട്ടിലെല്ലാവർക്കും വരും. അപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖമാണ്. പക്ഷേ ഇത് വളരെ ചികിത്സിക്കാവുന്ന അസുഖമാണ്.
എസ്പെഷ്യലി ഫ്രീ ഓഫ് കോസ്റ്റിൽ
ഗവൺമെൻറ് ഏറ്റവും അധികം പൈസ ചിലവാക്കുന്നത് TB കൺട്രോൾ പ്രോഗ്രാമിനാണ് ഇന്ത്യയിൽ. കാരണം 800 crore TB കൺട്രോൾ പ്രോഗ്രാമിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്നത് ഓരോ വർഷം. അപ്പോൾ പക്ഷേ ഈ ഡയഗ്നോസിസ് ആണ് ഇതിൻ്റെ ഒരു വലിയൊരു ക്രിട്ടിക്കൽ പോയിൻ്റ്. കാരണം എത്ര പേർക്ക് TB ഉണ്ടെന്ന് ഇപ്പോഴൊരു ശരിക്കുള്ളൊരു കണക്കില്ല. കാരണം ഇപ്പോൾ ആക്ച്വലി സിംപ്റ്റമായി വരുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. അവരിൽ അധികവശവും മാക്സിമം പോസിറ്റീവ് തന്നെയായിരിക്കും. TB ഉണ്ടാവും, പക്ഷെ അത്രയും വലിയ സിംപ്റ്റം ഒന്നും ജനറേറ്റ് ചെയ്ത് വരില്ല. പക്ഷെ അത് ചിലപ്പോൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവും. ഈ മിസ്സിംഗ് കേസസ് എന്ന് പറയും നമ്മൾ. അവരെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കൊരു ഈ കോവിഡിൻ്റെ ഒക്കെ സമയത്ത് ചെയ്ത പോലെ ചെറിയ സിംപ്റ്റംസ് കാണുമ്പോൾ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എത്ര പേർക്ക് TB ഉണ്ടെന്നും അവരെ ക്വാറന്റൈൻ ചെയ്യുകയോ അവരെ ചികിത്സിക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ TB കൺട്രോൾ ചെയ്യാം നമുക്ക് പെട്ടെന്ന് സോഷ്യലി. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അഫോർഡബിൾ ആയിട്ടൊരു ടെസ്റ്റ് കിറ്റ് ഇല്ല. ഉള്ള കിറ്റുകളെല്ലാം വളരെ നല്ല കിറ്റുകളാണ്, ഇമ്പോർട്ടഡ് ആണ് പലതും. പക്ഷേ അതൊരു ക്ലോസ്ഡ് സിസ്റ്റമാണ്. അവരുടെ ഒരു മെഷീൻ വേണം. ആ മെഷീനിലേ അവരുടെ കെമിക്കൽ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ മെഷീൻ ഇല്ലാതെ പറ്റില്ല. അപ്പോൾ മെഷീൻ തന്നെ വളരെ എക്സ്പെൻസീവ് ആണ്. പക്ഷേ WHO പ്രോഗ്രാമൊക്കെ ഉള്ള കാരണം ഈ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലൊക്കെ പലപ്പോഴും ഈ TB ഹോസ്പിറ്റലിലൊക്കെ കേരളത്തിൽ തന്നെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട് ഒരു സെൻട്രൽ. പക്ഷേ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ മാത്രമല്ലല്ലോ ഈ രോഗികൾ വരുന്നത്. അപ്പോൾ മറ്റുള്ള ആശുപത്രികളിൽ വരുന്നവർക്ക് ഡയഗ്നോസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ആലോചിച്ചത് നമ്മുടെ ശ്രീചിത്രയുടെ കിറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട്. രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ചു. ഒന്ന്, ഒരു ക്ലോസ് സിസ്റ്റം ഉണ്ടാക്കണം. കാരണം ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ നമ്മളൊരു ക്ലോസ് സിസ്റ്റം ഉണ്ടാക്കുക. ക്ലോസ് സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് നല്ല ലാഭമാണ്. കാരണം ആ മെഷീൻ വാങ്ങിയാലേ അത് നടക്കുള്ളൂ. പക്ഷേ കോവിഡ് കഴിഞ്ഞപ്പോഴേക്ക് സിറ്റുവേഷൻ ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഈ RT-PCR മെഷീൻസ് വന്നു കോവിഡിൻ്റെ ടെസ്റ്റ് ചെയ്യാനല്ലേ. ആ മെഷീൻസൊക്കെ ഇപ്പോൾ വെറുതെ കിടക്കുക, കാരണം കോവിഡ് പോയി. അപ്പോൾ നമുക്ക് ആ മെഷീൻസിനെ TB ഡയഗ്നോസിലേക്ക് മാറ്റിയാൽ എങ്ങനെ? അപ്പോൾ ഞങ്ങളത് തന്നെയാണ് ഒരു ഓപ്പൺ കിറ്റ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ TB ഈ മെഷീൻസിലെല്ലാം ഉപയോഗിക്കാം. ഈ കിറ്റ് ഉപയോഗിച്ചിട്ട് കോവിഡിൻ്റെ സമയത്ത് ചെയ്ത അതേപോലെ ഒരുപാട് ലാർജ് പോപ്പുലേഷനെ നമുക്ക് സ്ക്രീൻ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഒരു 500-600 രൂപയുടെ ഇടയ്ക്ക് ഒരു വില വരുന്ന ഒരു കിറ്റ്,
ഒരു കിറ്റിന്,
അതെ, ഒരു ടെസ്റ്റിന്. ഇപ്പോൾ ഗവൺമെൻറ് ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ഫ്രീ ആക്കാം എന്നുള്ള നിലയ്ക്കാണ് പോകുന്നത്. അപ്പോൾ അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. കാരണം അത് ഡ്രഗ് കൺട്രോളർ അപ്രൂവ് ആയി, മാർച്ചിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് നാഷണൽ വൈഡ്. അപ്പോൾ 2024 മിഡിൽ ആകുമ്പോഴേക്കും ഒരുവിധം എല്ലാ സ്റ്റേറ്റിലും
അവൈലബിൾ
ആയിരിക്കാം സാധിക്കും.
ഒരു തവണ TB വന്നവർക്ക് പിന്നെയും വരാനുള്ള സാധ്യത എങ്ങനെയാണ്?
വരാം, വരാതിരിക്കണം എന്നില്ല. കാരണം വെച്ചാൽ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും അതേ ഇൻഫെക്ഷൻസ് വരും. കാരണം ആ ഒരു എൻവയോൺമെൻറ് ഉണ്ടെങ്കിൽ അത് വരാം. പക്ഷേ അതിനെക്കാട്ടും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ TB ഇതിനൊരു കോഴ്സ് ഓഫ് ഒരു മെഡിക്കേഷൻ കോഴ്സ് ഉണ്ട് TBക്ക്. അപ്പോൾ പലരും എന്ത് ചെയ്യുന്നത് വെച്ചാൽ തുടക്കത്തിൽ മരുന്ന് കഴിയുമ്പോഴേക്കും സിംറ്റംസ് ഒക്കെ ഉണ്ട് പോകും. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് ആണ് കഴിക്കുന്നത് ബേസിക്കലി, മരുന്ന് നിർത്തും പകുതി വെച്ച്. അപ്പോൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആവും. അതിപ്പോൾ ഇന്ത്യയിൽ ഒരു 10% കാണാൻ തുടങ്ങിയിട്ടുണ്ട് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആവുന്നു. അതാണ് ഏറ്റവും വലിയ പേടി. കാരണം വെച്ചാൽ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന ഒരു അസുഖമാണ്, പോപ്പുലേഷനും അധികം അത്ര പേർക്കുണ്ടെന്ന് അറിയില്ല. പിന്നെ ഉള്ളവർ മരുന്ന് ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് വരുമ്പോഴേക്കും പുതിയ മരുന്നുകളില്ല പിന്നെ TBക്ക്. ഇപ്പോൾ എക്സ്ട്രീമിലി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള TB ഉണ്ട്, അതും ഇന്ത്യയിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് മരുന്ന് പോലുമില്ല. അപ്പോൾ അതൊക്കെ അത്രയും ഡേഞ്ചറസ് ആണ്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് TB കൺട്രോൾ ചെയ്യുന്നു അത്രയും നല്ലതാണ്, എത്രയും പോപ്പുലേഷൻ നിന്ന് മാറുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഒരു ഒരു രാജ്യത്തിൻ്റെ പ്രോഗ്രസ് എന്ന് പറയുന്നത് TB ആയിട്ട് കണക്റ്റഡാണ്. അപ്പോൾ നമ്മൾ ഹൈലി ഡെവലപ്ഡ് കൺട്രി എന്ന് പറയണമെങ്കിൽ നമ്മൾ TB ഫ്രീ ആയിരിക്കണം. ഇപ്പോൾ അമേരിക്ക എടുക്കുക, അല്ലെങ്കിൽ സൗത്ത് കൊറിയ എടുക്കുക, സിംഗപ്പൂർ എടുക്കുക, ഇവിടെയൊക്കെ TB വളരെ കുറവാണ്. സിംഗപ്പൂർ പണ്ട് ഓൾമോസ്റ്റ് 100% TB ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അത് ഡെവലപ്ഡ് കൺട്രിയെ, എക്കണോമി മാത്രമല്ല ഡെവലപ്ഡ് കൺട്രിയുടെ ഒരു സ്റ്റാറ്റസ് കാണിക്കുന്നത്. അവർ ഇത്രയും നോക്കുന്നത് വെച്ചാൽ TB കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ്റെ ഹെൽത്ത് കൺട്രോൾ ചെയ്യുന്നുണ്ട് സ്റ്റേറ്റ്, എല്ലാവരും നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുന്നുണ്ട്, അത് TB ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അതൊരു വെൽഫെയർ കൺട്രി ആയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ്. എന്തൊക്കെ പറഞ്ഞാലും ഹൈ GDP ഗ്രോത്ത് ഉള്ളൊരു കൺട്രി എന്ന് നമ്മളൊരു രാജ്യത്തെ ഡിഫൈൻ ചെയ്യുമ്പോഴും TB പെർസെൻറ്റേജും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യും. അവർ എത്ര പെർസെൻറ്റേജ് TB കുറഞ്ഞു ഒരു രാജ്യത്തിൽ, അതാണ് ഒരു മേജർ ഇൻഡിക്കേറ്ററായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്നത്. എക്കണോമി മാത്രമല്ല,
ഇത് ഈ വായുവിലൂടെ പകരുന്നു എന്നതുകൊണ്ടും ഈ പോപ്പുലേഷൻ നമുക്ക് അധികമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ, അതുകൊണ്ടും കൂടിയാണോ ഈ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നത്?
പോവർട്ടി ഒരു റീസണാണ്. ഓവർ ക്രൗഡ്നെസ് തീർച്ചയായിട്ടും ഒരു വലിയൊരു പ്രോബ്ലമാണ്. TB ടെസ്റ്റ് ചെയ്യാൻ പണ്ട് കാലത്ത് നമുക്ക് ഒരു സ്കിന്നിൽ ഒരു ചെറിയ ഇഞ്ചെക്ഷൻ ചെയ്തിട്ട് ഒരു ഇങ്ങനെ അതിൻ്റെ റിയാക്ഷൻ നോക്കിയിട്ട് ചെയ്യുമായിരുന്നു. അത് നമ്മൾ ഇന്ത്യയിൽ അത് ബാൻഡാണ്, ഇന്ത്യയിൽ ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാൽ WHO പറഞ്ഞ നമുക്ക് എല്ലാവരും പോസിറ്റീവ് ആയിരിക്കും. നമ്മളെല്ലാവരും ചിലപ്പോൾ TB ക്യാരി ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമ്മൾ ഹെൽത്തി ആയതുകൊണ്ട് നമുക്ക് സിംറ്റംസ് കാണിക്കില്ല. അപ്പോൾ അതിന് ലേറ്റൻ TB എന്നൊക്കെ പറയും, മനസ്സിലായില്ലേ? അപ്പോൾ അത് പലപ്പോഴും ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മൾ എന്ന് വീക്കാവുന്നു, നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റം വീക്കാവുന്നു, നമുക്ക് HIV ഇൻഫെക്ഷൻ വരുന്നു, TB ആണ് ആദ്യം ഫ്ലറിഷ് ചെയ്യുന്നത്, കാരണം ഇമ്മ്യൂണിറ്റി കുറയുകയാണ്. അമേരിക്കയിലെല്ലാം TB തിരിച്ചു വരാൻ തുടങ്ങിയത് HIV പേഷ്യൻസിൻ്റെ നമ്പർ കൂടിയപ്പോഴാണ്. അപ്പോൾ TB വന്നിട്ടാണ് അവർ മരിക്കുന്നത്, അല്ലാതെ HIV കൊണ്ടല്ല മരിക്കുന്നത്. അപ്പോൾ ഈ ഇൻഫെക്ഷസ് ഡിസീസ് കൺട്രോൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് മനുഷ്യന്. TB വരുമ്പോഴേക്കും നമ്മളുടെ ബോഡി അത്രയും വീക്കാവുമ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി വളരെ കുറയുകയാണ്,
സോഷ്യൽ
സ്റ്റാറ്റസ് മാറും, ആ ഫാമിലി അഫക്റ്റഡ് ആവുന്നു, ഒരുപാട് പ്രശ്നങ്ങളാണ്. ഹൈലി പ്രിവെൻറ്റബിൾ ആയിട്ടൊരു ഇൻഫെക്ഷസ് ഡിസീസിൽ നമ്മൾ നമ്പർ 1 നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്കത് കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. കാരണം നമ്മളിപ്പോഴും ഇമ്പോർട്ടഡ് കിറ്റ്സിനും ഇമ്പോർട്ടഡ് ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സിലും ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അസുഖമാണത്. കാരണം ബാക്കിയുള്ള രാജ്യങ്ങളിൽ ഈ അസുഖങ്ങളില്ല. അവിടെ നിന്നുള്ള ഒരു മെഷീൻ വാങ്ങി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും വലിയൊരു പോപ്പുലേഷനെ നമുക്ക് ടേക്ക് കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ശ്രീചിത്രയുടെ പല ടെക്നോളജികളും ഈ സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള റീജിയനിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്.
ശ്രീചിത്ര ഇപ്പോൾ പുതിയതായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഈ കിറ്റ് പൾമണറി TBക്ക് മാത്രമായിട്ടുള്ളതാണ്? അത് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ TB ബാധിക്കാറുണ്ട്?
ഉണ്ട്. നമ്മൾ പൾമണറി ടി ബി ആണ് വാലിഡേഷൻ ചെയ്തത്. സാമ്പിൾസ് ഉപയോഗിച്ചിരിക്കുന്നത് കബാണ് ഉപയോഗിച്ചിട്ടുള്ള ടെസ്റ്റ് ആണ് ചെയ്യുന്നത്.
കാരണം അതാണ് ആക്യുറേറ്റ് ആണ് അതിന്റെ റിസൾട്ട്.
97.73 ഓളം ആക്യുറസി കാണിച്ചിട്ടുണ്ട്. പല പ്രാവശ്യമായിട്ട് വാലിഡേറ്റ് ചെയ്തു. ഇപ്പോൾ ഡ്രഗ് കൺട്രോളർ തന്നെ അവരുടെ ഒരു ലാബിൽ വാലിഡേഷൻ കഴിഞ്ഞിട്ടാണ് ഈ സർട്ടിഫിക്കേഷൻ തന്നിരിക്കുന്നത്. പക്ഷെ മറ്റുള്ള എക്സ്ട്രാ പൾമണറി ട്യൂബർക്ലോസിസ് എന്ന് പറയും, പിന്നെ ഏത് ശരീരത്തിലെ ഏത് ഭാഗത്തും നമുക്ക് ടി ബി വരാം. ബോൺ ടി ബി വളരെ കോമൺ ആണ്. പക്ഷെ ഈ കേരളത്തിലൊക്കെ എക്സ്ട്രാ പൾമണറി ട്യൂബർക്ലോസിസ് കുറച്ച് കുറവാണ്, കാരണം അങ്ങനെ അധികം കാണിക്കാറില്ല. പക്ഷെ പുറത്തുള്ള സ്റ്റേറ്റുകളിൽ ബീഹാർ യു പിയിലൊക്കെ ഒരുപാട് അധികം എക്സ്ട്രാ പൾമണറി ടി ബി ഉണ്ട്. പൾമണറി ടി ബി ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം. അതും കൂടിയാണ്
സാധാരണ ഇപ്പോൾ നിലവിൽ ഉള്ള ടി ബി കിറ്റുകളുടെ ഒരു പരിശോധനയ്ക്ക് നമ്മൾ ബ്ലഡോ അല്ലെങ്കിൽ കഫം സാമ്പിൾ കൊടുക്കുന്നു. എത്ര സമയത്തിന് ശേഷമാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുക? ശ്രീചിത്രയുടെ പുതിയ കിറ്റിൽ അത് എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട്?
ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് മെഷീൻസിൽ അല്ലെങ്കിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ട്യൂബർക്ലോസിസ് ഡയഗ്നോസ്റ്റിക് മെഷീൻസിൽ നമുക്ക് ഒരു 8 മുതൽ 16 സാമ്പിൾ വരെ ചെയ്യാൻ പറ്റുള്ളൂ ഒരു സമയം. ഒരു 3 മണിക്കൂറോളം എടുക്കും. അപ്പോൾ ആ മെഷീൻ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീനാണ്. പക്ഷേ 16 സാമ്പിൾ ഏറ്റവും സമയം ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ത്യ പോലൊരു രാജ്യത്ത് ഒരു ചെസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു 100-150 രോഗി ഒരു ദിവസം വരുന്നുണ്ട്. അപ്പം 16 പേർക്ക് അല്ലെങ്കിൽ മാക്സിമം ഒരു ദിവസം 3 മണിക്കൂർ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യമായിട്ട് ആ മെഷീൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം. അപ്പോൾ നമുക്കൊരു 30 പേരെ ചെക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ പലപ്പോഴും നമുക്ക് അതിനെക്കാട്ടും ലോ സെൻസിറ്റിവിറ്റിയുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് സ്മിയർ എന്ന് പറയും. അതായത് മൈക്രോസ്കോപ്പിൽ നോക്കി ടി ബി ഉണ്ടോയെന്ന്. പക്ഷെ അതിന് 50% ചാൻസ് ഓഫ് പിക്കിങ്ങേ ഉള്ളൂ. വളരെ ചീപ്പാണ്, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ്. അതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. കാരണം നമുക്ക് അതാണ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ഇത്രയും പോപ്പുലേഷൻ്റെ. അത് അതിൽ നെഗറ്റീവ് ആയവരെ മാത്രമേ സി ബി നാറ്റ് എന്ന് പറയുന്ന ഇങ്ങനത്തെ ടെക്നോ പുതിയതായിട്ട് ആ ടെക്നോളജിയിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. അതിലും പക്ഷെ 30 പേരെ പോകാൻ പറ്റുള്ളൂ ഒരു ഒരു ദിവസം. അപ്പോൾ വെയ്റ്റിംഗ് ലിസ്റ്റാണ്. അപ്പോൾ നമ്മളുടേതിൽ എക്സിസ്റ്റിംഗ് പി സി ആർ മെഷീനിൽ 96 സാമ്പിൾ വരെ ചെയ്യാം. ആ മെഷീൻ അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആയി. അപ്പോൾ നമുക്ക് ഏത് മെഷീനാണെങ്കിലും 96 സാമ്പിൾ ചെയ്യാവുന്ന മെഷീനാണെങ്കിൽ അതിൽ ഉപയോഗിക്കാം. നമുക്ക് 1 മണിക്കൂർ കൊണ്ട് റിസൾട്ട് വരും. അപ്പോൾ അത് പെട്ടെന്ന് പോസിറ്റീവായിട്ടുള്ള കേസസൊക്കെ ഞങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് സിഗ്നൽ കാണാം, റിസൾട്ട് വരും. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാം. പക്ഷേ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവർ ഈ സോഫിസ്റ്റിക്കേറ്റഡ് മെഷീൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് അവർ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉള്ള ടി ബി അവർ കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ ആ റിസൾട്ട് പറയും. നമ്മൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് നോക്കുന്നില്ല. നമ്മൾ പ്ലാൻ ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സ്ക്രീനിങ് നടക്കട്ടെ. നമുക്ക് ആരൊക്കെയാണ് പോസിറ്റീവ് എന്നറിയാം. പോസിറ്റീവ് എന്ന് അറിയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആരൊക്കെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ആണെന്നുള്ള 2-ാമത്തെ ചോദ്യമാണ്. അതിന് ഓൾറെഡി മെഷീൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് പേരെ മാത്രമേ അതിലേക്ക് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഷീൻ്റെ ലോഡ് നമുക്ക് കുറയ്ക്കാം. ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം ആൾക്കാരെ കിട്ടി. അതിലൊരു 10-15% ആയിരിക്കും ടി ബി ഉണ്ടാവുന്നത്. പലർക്കും ഈ പനിയും ചുമ എന്നൊക്കെ പറയുന്നത് ടി ബി ആയിട്ട് അസോസിയേറ്റഡ് ആവണമെന്നല്ലല്ലോ. അപ്പോൾ ഈ 10-12% ആൾക്കാരെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവരെ മാത്രമേ ഇനി ഇങ്ങനത്തെ ഒരു വലിയൊരു ടെസ്റ്റിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ ഈ സ്ക്രീനിങ്ങിന് വരെ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഷീനെയാണ് ഉപയോഗിക്കുന്നത്. അതിൽ എന്നിട്ട് അവസാനം അവർ നെഗറ്റീവ് ആണെങ്കിൽ ആ മുഴുവൻ ടൈമും വേസ്റ്റായി.
ഇപ്പോൾ ഒരു ലോ എക്കണോമിക് മാർജിനിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ 3 മണിക്കൂർ ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യുക, അത് റീടെസ്റ്റ് ചെയ്യുക, പിന്നെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അവർ ആ ചികിത്സയിൽ നിന്നും എല്ലാ ദിവസവും ഇതുപോലെ ആയിരിക്കും, ഈ ഒരു ദിവസം എനിക്ക് ജോലിക്ക് പോയാൽ എന്നുള്ള ചിന്ത വരാനുള്ള ഒരു കാരണമായിരിക്കും. അതുകൊണ്ടും അവർ ആ ചികിത്സാ രംഗത്ത് നിന്ന് മാറി നിൽക്കുകയും അത് കൂടുതൽ പേരിലോട്ട് അത് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്നതിനൊരു കാരണമാകാൻ
തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഇത് ടി ബി വരുന്നത് തന്നെ പോവർട്ടി അസോസിയേഷൻ ഉണ്ട്. ഈ ലോവർ സ്ട്രാറ്റയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ടി ബി കാണുന്നത്. അവർക്ക് ഒരു ദിവസത്തെ വേജസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ടി ബിയുടെ ഒരു ട്രീറ്റ്മെൻറ് എന്ന് പറയുന്നത് ഫുഡ് തന്നെയാണ്. ന്യൂട്രീഷ്യസ് ഫുഡാണ് ഒരു ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് തന്നെ പറയുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ വേജ് പോകാമെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ടൈം ഹോസ്പിറ്റലിലേക്ക് പോയി അതൊക്കെ ചെയ്യാമെന്ന് പറയുന്നത് തന്നെ അവരെ സംബന്ധിച്ചോളം വലിയൊരു കാര്യമാണ്, പ്രോബ്ലമാണ്. അത് മാത്രമല്ല, അവർ പോകുന്ന ആശുപത്രിയിൽ തന്നെ പറയുന്നത് ഒരു സാധാരണ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ പോകുന്നു, അവിടെ തന്നെ ഈ ടെസ്റ്റ് അവൈലബിൾ ആണെങ്കിൽ പിറ്റേ ദിവസം ടി ബി ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട കാര്യമില്ല. അവിടെ തന്നെ ടെസ്റ്റ് ചെയ്ത് ഓ ഇത് ടി ബി ആണെന്നോ അവിടുത്തെ ഡോക്ടർക്ക് തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റും.
കുട്ടികൾ സ്ത്രീകൾ അങ്ങനെ പ്രായഭേദമൊന്നും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കിറ്റ് തന്നെയാണ്. അപ്പോൾ ഈ രംഗത്ത് ഇന്ത്യയുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് തന്നെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കണ്ടുപിടുത്തമായിരിക്കും ഇത് എന്ന് പറയുന്നത്.
WHO ഒരു ഡ്രീം ആയിരുന്നു ഇത്. WHO രണ്ട് റീമുണ്ട്. ഇതേപോലെ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കിറ്റിൻ്റെ ഒരു ആവശ്യം എപ്പോഴും WHO പറയാറുണ്ട്. TB 3 വർഷമായിട്ടുള്ള ഒരു അസുഖമാണ്, ഏറ്റവും പഴയ അസുഖങ്ങളിലൊന്നാണ്. ഇപ്പോഴും നമ്മൾ നമ്മുടെ രാജ്യത്തുണ്ട്, പല രാജ്യങ്ങളും അത് ഇറാഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇപ്പോഴും ഉണ്ട്. വളരെ അക്യുറേറ്റ് ആയിട്ടുള്ളൊരു ടെസ്റ്റും അഫോർഡബിൾ ആയിട്ടുള്ളൊരു ടെസ്റ്റും, ഇതായിരുന്നു ആഗ്രഹം. ഒരു $10 താഴെ ഒരു ആഗ്രഹമാണ്, കാരണം വെച്ചാൽ $10 മുകളിലാണ് എല്ലാ കിറ്റപ്പും വരുന്നത് അതിന്. അപ്പോൾ നമ്മൾ അതിലൊക്കെ താഴ്ന്നു, 500 രൂപയുടെ അടുത്തൊക്കെ എന്ന് പറയുമ്പോഴേക്കും അത് വളരെ കുറവാണ്. അപ്പോൾ അത് സാധിക്കുന്നുണ്ട്. പിന്നെ ആക്യുറസി നല്ലപോലെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത് ഇതിനെ നാഷണൽ TB കൺട്രോൾ പ്രോഗ്രാമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അതിന് ഓൾറെഡി അപ്ലിക്കേഷൻസ് എല്ലാം പോയിട്ടുണ്ട്. കാരണം അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ ഡ്രഗ് കൺട്രോളറുടെ അപ്രൂവൽ വേണമെന്നുള്ളത്. അതിപ്പോൾ നമുക്ക് കിട്ടി, നമുക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാം. പക്ഷേ ഈ നാഷണൽ കൺട്രോൾ പ്രോഗ്രാമിൽ കയറി അപ്രൂവൽ ആവുകയാണെങ്കിൽ പേഷ്യൻസിന് ഇത് ഫ്രീ ആയിട്ട് കിട്ടും, ഗവൺമെൻറ് അത് ഏറ്റെടുക്കും. അപ്പോൾ അതൊരു നല്ലൊരു എഫേർട്ടായിരിക്കും. പിന്നെ നമുക്കൊരു നല്ലൊരു സ്റ്റെപ്പാകും. പിന്നെ വെച്ചാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലേക്ക് മാറാം. അപ്പോൾ ലോകത്തിൽ മറ്റുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ ബംഗ്ലാദേശ് ആയാലും പാകിസ്ഥാനായാലും ഇന്തോനേഷ്യ ആയാലും ഒരുപാട് TBയുള്ള പേഷ്യൻസ്. അപ്പോൾ നമുക്കതൊരു വലിയൊരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും.
വളരെ ഇഫക്റ്റീവായിട്ട് ഒരു വാക്സിനേഷൻ പ്രോഗ്രാം ഇതിൽ, ഇപ്പോൾ BCG ഒക്കെ ഉണ്ടെങ്കിൽ പോലും ടോട്ടലി ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വാക്സിനേഷൻ വരാത്തതിന് കാരണം എന്തായിരിക്കാം?
വാക്സിനേഷൻ പ്രോഗ്രാംസ് ഇപ്പോൾ ദ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ തന്നെയാണ് അതിൻ്റെ ഒരു വലിയൊരു പ്രോഗ്രാം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. TB വാക്സിനേഷൻ, അഡൾട്ട് വാക്സിനേഷൻ ചെയ്യണം എന്നൊരു ഒരു പ്ലാൻ ഉണ്ട്. വരികയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. പക്ഷേ അഡൾട്ട് വാക്സിനേഷൻ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അഡൾട്ട് നമ്മളിപ്പോൾ കോവിഡിൻ്റെ സമയത്ത് തന്നെ കണ്ടിട്ടുണ്ട്, വാക്സിനേഷൻ ആൾക്കാർക്ക് താല്പര്യം കുറവാണ്. കുട്ടികളിൽ നമ്മൾ വാക്സിൻ ഡിസിഷൻ എടുക്കും, പക്ഷേ അഡൾട്ടിന് പല ഒപ്പീനിയൻ വരും, മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു വലിയ പ്രോബ്ലമാണ്. അഡൾട്ട് വാക്സിനേഷൻ എപ്പോഴും ഫെയിൽ ചെയ്യാവുന്ന ഒരു ടെൻഡൻസി. ഏറ്റവും വേണ്ടത് ഈ പൾമണറി TBയെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളൊരു വാക്സിനേഷൻ കുട്ടികളാകുമ്പോൾ തന്നെ അതൊരു നല്ലൊരു എഫക്റ്റീവ് ആയിരിക്കും. BCG നമ്മളിപ്പോൾ 3 വർഷം എടുത്തിട്ടു, അപ്പോഴാണ് നമ്മൾ കാണുന്നത് കുട്ടികൾക്ക് കുറച്ചൊരു പ്രിവെൻഷൻ എങ്കിലും ഉണ്ട്, കാരണം അത്ര എക്സ്പോഷർ വരാത്ത കാരണം. പക്ഷേ അഡൾട്ട് ആവും തോറും നമുക്ക് പൾമണറി ട്യൂബർക്ലോസിസ് കൂടുതൽ കൂടുതൽ വരുന്നു. ഈ ഓവർ ക്രൗഡ്നെസ്, പിന്നെ ഇപ്പോൾ ഈ ഡസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുക, പിന്നെ ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കാതിരിക്കുക, ഇതെല്ലാം നമുക്കിവിടെ വളരെ കോമൺ ആണ്. ഈ പുവർ കൺട്രീസിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു എഫക്റ്റ്. അപ്പോൾ ഇതെല്ലാം ഒരു ഒരു ആഡിങ് ഫാക്ടറാണ് ട്യൂബർക്ലോസിസ് ഡെവലപ്പ് ചെയ്യാനുള്ള.
എനിക്ക് TB ഉണ്ട് അല്ലെങ്കിൽ ഞാൻ TB ഇൻഫെക്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ ഞാനൊരു വരുമാനത്തിൽ ഒരു പിന്നോട്ട് നിൽക്കുന്ന ഒരാളാണോ എന്ന് സമൂഹം നോക്കി കാണുമോ എന്നുള്ള ഒരു ഭയം കൊണ്ടായിരിക്കും ആൾക്കാർക്ക് ഇതിനോട് ഒരു പിന്തിരിപ്പൻ നയം വന്നിട്ടുള്ളത്.
അതിനെക്കാട്ടും ഇത് പലപ്പോഴും സിനിമകളിലും എല്ലാം TBയെ പറ്റി ഒരു മോശമായിട്ടുള്ള രോഗങ്ങളാണ്. ഇപ്പോൾ ഈവൻ ചിലപ്പോൾ ക്യാൻസർ പോലും നല്ല രോഗമായിട്ട് ആൾക്കാർ കാണാറുണ്ട് അല്ലേ? അത് കുറച്ചുകൂടി ഒരു എലീറ്റ് അസുഖങ്ങളാണ്. ഇതെല്ലാം പ്രിവെൻറ്റബിളായിട്ടുള്ളൊരു രോഗമാണ്. എത്രയോ നല്ല മെഡിസിൻസ് അവൈലബിൾ ആണ്. ഒരു ചെറിയൊരു കോഴ്സ് എടുക്കണമെന്നേ ആവശ്യമുള്ളൂ. ഒരു നമുക്കിപ്പോൾ ഓൾറെഡി നമ്മൾ എക്കണോമിക്കലി ഹൈലി ഗ്രോയിങ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. അപ്പോൾ ഈ നമുക്ക് ഈ TB കൺട്രോൾ പ്രോഗ്രാം, നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് 2025 നമ്മൾ TB കൺട്രോൾ ചെയ്യുന്നതാണ്. കോവിഡിൻ്റെ സമയത്ത് TB ടെസ്റ്റിംഗ് നടന്നില്ല, അപ്പോൾ TB കൂടി. WHO ഒരു ടാർഗറ്റ് വെച്ചിരിക്കുന്നത് 2030 TB കൺട്രോൾ ചെയ്യുന്നത്. അതിലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. നമുക്കൊരു സ്ക്രീനിങ് കിട്ടുകയാണെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് തന്നെ അത്ഭുതമായി, ഇത്രയും നല്ല വാല്യൂസ് കിട്ടുന്നു, നല്ല ആക്യുറസി ഉണ്ട് ടെസ്റ്റിന്. അതൊരു നല്ലൊരു അച്ചീവ്മെൻ്റ് ആണ്. കാരണം അത്രയും ആക്യുറേറ്റ് ആവും തോറും നമ്മൾ കേസ് മിസ്സിംഗ് കേസസ് കുറയും. നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ മാക്സിമം ആൾക്കാരെ നമ്മൾ പിക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് പ്രിവെൻഷനിലേക്ക് നല്ലൊരു മെത്തേഡായിട്ട് വരും.
ശ്രീചിത്ര, ഇതൊരു ഓൺഗോയിങ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തതാണോ അല്ല, ഈ കൊറോണയ്ക്ക് ശേഷം ഉണ്ടായ ഒരു സിനാരിയോ കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ആവശ്യം വളരെയധികം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമായിട്ട് കണ്ടുപിടിച്ചതാണോ?
ഇത് ട്യൂബർക്ലോസ് പ്രോഗ്രാം കോവിഡ് വരുന്നതിന് മുമ്പേ ഉണ്ട്. 5 to 6 years മുമ്പ് സ്റ്റാർട്ട് ചെയ്തൊരു പ്രോഗ്രാമാണ്.
സാറാണോ അതിൻ്റെ?
ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ എക്സ്പീരിയൻസിലാണ് കോവിഡിൻ്റെ, ഞങ്ങൾക്ക് 2 COVID ടെസ്റ്റ് കിറ്റും കൂടി ആ സമയത്ത് നമ്മൾ കോവിഡ് വന്നപ്പോഴും നമ്മളുടെയാണ് ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കോവിഡിൽ നിന്ന് ആദ്യമായിട്ട് ഒരു കിറ്റ് മാർക്കറ്റിൽ വരുന്നത് ശ്രീചിത്രയെന്നാണ്. അത് WHO ഇൻ്റർനാഷണലിലേക്ക് അതിനൊരു MOU ശ്രീചിത്രയായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം അത് ഇൻ്റർനാഷണൽ മറ്റുള്ള രാജ്യങ്ങൾ പല, കാരണം കോവിഡും ട്യൂബർക്ലോസും നോക്കുമ്പോൾ ഒരു മോസ്റ്റ് ഒരു സിമിലാരിറ്റി കാണാൻ പറ്റും പലപ്പോഴും. കാരണം കോവിഡിൻ്റെ സമയത്ത് കോവിഡിൻ്റെ ടെസ്റ്റ് ചെയ്യാതിരുന്ന രാജ്യങ്ങൾ പലതും ഈ വളരെ പൂറായിട്ടുള്ള കൺട്രികളായിരുന്നു. പല രാജ്യങ്ങളിലും വാക്സിനേഷൻ എടുത്തിട്ടേ ഇല്ല, കാരണം അവർക്ക് വാങ്ങാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. റിച്ച് ആയിട്ടുള്ള കൺട്രികൾ അക്യുമുലേറ്റ് ചെയ്ത് വെച്ചു, അവർക്ക് വേണ്ടതിലധികം വാങ്ങി വെച്ചു, പൂറായിട്ടുള്ള കൺട്രികൾക്ക് കിട്ടിയില്ല. പക്ഷേ നമ്മളൊരു വാക്സിൻ പ്രൊഡ്യൂസിങ് കൺട്രി ആയതുകൊണ്ടാണ് നമ്മൾ അത് അനുഭവിക്കാതെ. നമ്മൾ വേറൊരു ഡിപ്പെൻഡബിൾ കൺട്രി ആകുമ്പോഴാണ് പ്രശ്നം. അതാണ് ഇപ്പോഴത്തെ പുതിയ WHO കഴിഞ്ഞ ജൂണിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, WHO മീറ്റിങ്ങിൽ അതിൽ തീരുമാനമായത് എല്ലാ കൺട്രികളെയും സെൽഫ് സഫിഷ്യൻ്റ് ആക്കി മാറ്റുക.
വാക്സിൻ പ്രൊഡക്ഷൻ
ആയാലും ഡയഗ്നോസിസ് ആയാലും, അപ്പം എന്താ ഡിപ്പെൻഡബിലിറ്റി കുറയ്ക്കുക. നമ്മൾ ഒരു ഉട്ടോപ്പിയൻ കൺസെപ്റ്റാണ്, നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത് നമുക്ക് പലപ്പോഴും വെറുതെ തോന്നുന്നതാണെന്നാണ് ഇപ്പോഴും മനസ്സിലാവുന്നത്. അതിന് കോവിഡ് ഒരു നല്ലൊരു എക്സാമ്പിളായിരുന്നു, പലരെയും നമ്മളെ ഹെൽപ്പ് ചെയ്തില്ല. അപ്പോൾ അതിൽ നിന്ന് മാറി നമ്മളെല്ലാ രാജ്യവും സെൽഫ് സഫിഷ്യൻ്റ് ആവുമ്പോൾ ജനങ്ങൾക്ക് അതിനുള്ള പെട്ടെന്ന് കിട്ടും, അല്ലെങ്കിൽ ഒരാളോട് ബെഗ് ചെയ്യേണ്ട
അവരുടെ ആവശ്യത്തിന് ശേഷമുള്ളത്
കിട്ടുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ എല്ലാ അസുഖങ്ങളെ നോക്കുമ്പോഴും അതൊരു ടി ബി നല്ലൊരു എക്സാമ്പിൾ തന്നെയാണ്. എത്രയോ വർഷമായിട്ട് മറ്റുള്ള രാജ്യങ്ങൾ കൺട്രോൾ ചെയ്തിട്ടും ഇന്ത്യക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു, ടെക്നോളജി ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഈ ടെക്നോളജികൾ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു സെൽഫ് പ്രൈഡ് വരികയും നമ്മളുടെ അസുഖങ്ങൾ നമ്മൾ തന്നെ ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു ആവശ്യങ്ങളുണ്ട് പലപ്പോഴും.
ഇതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു എന്നൊന്ന് പറയാമോ? ഈ കിറ്റിലോട്ട് നമുക്ക് 8-ാം തീയതി ലോഞ്ച് ചെയ്തു, എത്ര നാൾ കൊണ്ടാണിത്?
ഒരു വലിയ ടീമായിരുന്നു ഇത് വർക്കിൻ്റെ. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഓഫ് റിസൾട്ട്സ് വന്നപ്പോൾ തന്നെ ICMR ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയുണ്ട് റിസൾട്ട്, എങ്ങനെയാണ് വരുന്നത്. വളരെ ഇമ്പ്രസ്ഡ് ആയിരുന്നു, പക്ഷെ ഇത്രയും ഇമ്പ്രസ്ഡ് ആയിരുന്നില്ല അന്നത്തെ റിസൾട്ട്, ആദ്യത്തെ ബാച്ച് ഓഫ് റിസൾട്ട്. എന്നിട്ട് പോലും അവർ വളരെ എക്സൈറ്റഡ് ആയിരുന്നു, ICMR ഗ്രൂപ്പ്, TB's കൺട്രോൾ ഗ്രൂപ്പ്. എനിക്ക് തോന്നുന്നു കോവിഡിൻ്റെ തൊട്ട് മുമ്പ്, ഒരു 3-4 മാസം മുമ്പ്, ഡൽഹിയിൽ നിന്ന് WHO ഇന്ത്യ ഓഫീസിലെ ടീം, അതേപോലെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിലെ TB കൺട്രോൾ ഗ്രൂപ്പ്, അവരെല്ലാം എൻ്റെ ലാബ് വന്ന് വിസിറ്റ് ചെയ്തിരുന്നു. നല്ലൊരു പ്രോഗ്രാം കാണുന്നു എന്ന് പറഞ്ഞു, അവർ മാക്സിമം ഹെൽപ്പും തന്നു. കാരണം എന്താ, അപ്പോൾ പറഞ്ഞു എല്ലാ ടെസ്റ്റുകളുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യണം. അപ്പോൾ അതൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു. കാരണം എന്താ, നമ്മുടെ കിറ്റ് എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണാൻ, അങ്ങനെ അവരുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് കഴിയാൻ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു നല്ല പോലെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, എവിടെയൊക്കെ കറക്ഷൻ വേണം. അപ്പോൾ ഒരു വലിയ ടീം ഓഫ് ആൾക്കാർ, ഒരു 10-20 പേര് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു പ്രോഗ്രാമായിരുന്നു. ഇവിടെ എത്തി നിൽക്കുമ്പോൾ നല്ലൊരു സന്തോഷമുണ്ട്, എല്ലാവരുമായിട്ട് നമ്മൾ കാണാത്ത ആൾക്കാർ പോലും ഇതിനെപ്പറ്റി നല്ല അഭിപ്രായങ്ങൾ വന്ന് പറയുകയും ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്.
ശ്രീചിത്രയ്ക്ക് സമാനമായിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഈ പൾമണറി TB കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കിറ്റ് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെവലപ്പ് ചെയ്തതായിട്ട് പറയാനായിട്ട്?
ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് അക്കാഡമിക് പ്രോഗ്രാമിൽ ഇതുവരെ പലപ്പോഴും കണ്ടിട്ടില്ല. പക്ഷേ ഒരു നല്ലൊരു കിറ്റ് ഇന്ത്യൻ സിസ്റ്റത്തിൽ നിന്ന് വന്നിട്ടുണ്ട്, മോൾബയോ എന്ന് പറഞ്ഞൊരു കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുള്ള കിറ്റാണ്. അതിപ്പോൾ WHO അപ്രൂവ്ഡ് ആയിട്ടുള്ള നല്ല കിറ്റാണത്. അതാണ് നമ്മുടെ ഒരു നല്ലൊരു കോൺട്രിബ്യൂഷൻ ആ സമയത്ത്. പക്ഷെ അതിനും ഈ ലിമിറ്റേഷൻസ് അതിലും വന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ അത് സ്റ്റഡി ചെയ്തത്. അതിലും 16 സാമ്പിള്, 8 സാമ്പിള് ഒരു കോമ്പിനേഷൻസിലാണ് അവർ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതൊരു ചെറിയ നമ്പറാണ്, ആ നമ്പർ പോരാ. പിന്നെ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ കോവിഡ് ഒരു ബ്ലെസ്സിങ് പോലെയാണ് തിരിച്ചു വരുന്നത്. കാരണം വെച്ചാൽ നമുക്കൊരു ഇൻഫ്രാസ്ട്രക്ചർ വരിക എന്നുള്ളത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല.
ലൂപ്പ് ഹോൾസ് എവിടെയൊക്കെയാണെന്ന് ഐഡന്റിഫൈ
ചെയ്യാൻ, അപ്പോൾ അപ്പോഴാണ് ഈ കോവിഡിൻ്റെ സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ കൺട്രിയിൽ വരികയും അപ്പോൾ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം എന്ന്, അത് വെച്ചിട്ട് നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്തോ. എന്തിനാണ് ഒരു പുതിയ മെഷീൻ പിന്നെയും നമ്മൾ ഉണ്ടാക്കുന്നത്? ഒരു ടെക്നോളജിക്ക് എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിന് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കോസ്റ്റ് എഫിഷ്യൻ്റ് ആണ്, സമയം ഒരുപാട് ലാഭം, എത്രയോ ട്രെയിൻഡ് ടെക്നീഷ്യൻസ് ഓൾറെഡി അവൈലബിൾ ആണ് കോവിഡിൻ്റെ സമയത്തുള്ളത്. അപ്പോൾ അവരൊക്കെ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. ഒരു 5-10 വർഷം കൊണ്ട് നമുക്ക് TB കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഒരു WHO പറയുന്ന നമ്പറിനെക്കാട്ടും താഴെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഒരു വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്.
അപ്പോൾ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഫണ്ടിങ് എങ്ങനെയായിരുന്നു? പ്യുവർലി ഗവൺമെൻറ് ആണോ, അതേ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ലാബ്സോ അങ്ങനെ മറ്റ് ഓർഗനൈസേഷൻസ് ഏതെങ്കിലും ഇതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുണ്ടോ?
ഇത് ഗവൺമെൻറ് സപ്പോർട്ടഡ് പ്രോഗ്രാമാണ്, ശ്രീചിത്ര സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ഇതിനൊരു പ്രോഗ്രാം, ഫണ്ടിങ് പ്രോഗ്രാം വന്നിരുന്നു, അതിലാണ് ഇത് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. പിന്നെ ഇൻഡസ്ട്രിയാണ് ഇപ്പോൾ ഇത് ഓരോ ടെക്നോളജിയും ഈ അക്കാഡമി വരും, അക്കാഡമിയിലെ ഒരു റിസർച്ച് നടക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഒരു ഇൻഡസ്ട്രിയെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇൻഡസ്ട്രിയാണ് അവസാനം ഇത് സെല്ല് ചെയ്യേണ്ടത്, ഒരു ഇൻഡസ്ട്രിയാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ അഗാപ്പി ഡയഗ്നോസ്റ്റിക്സ് ആണ് ഞങ്ങളുടെ ഒരു ഒരു കൂടുതലും ഞങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി, വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം വെച്ചാൽ അവർക്ക് ഇൻവെർട്ടോ ഡയഗ്നോസ്റ്റിക്സിൽ ഒരു നല്ലൊരു സ്റ്റാൻഡിങ് ഉണ്ട്, സെക്കൻഡ് ഇൻ ദ കൺട്രിയാണ് അവർ. അപ്പോൾ അതൊരു നല്ലൊരു ലക്കാണ്, കാരണം നമ്മുടെ തൊട്ടടുത്ത് തന്നെ കൊച്ചിയിലാണ് അവരുടെ ഓഫീസ്, അവരുടെ ഫാക്ടറി അവിടെ തന്നെയാണ്. അപ്പോൾ അവർ തമ്മിലൊരു ഇൻട്രാക്ഷൻ വരുന്നു, നമ്മുടെ ടെക്നോളജി കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് അവർക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന്. ഇപ്പോൾ നമ്മളിപ്പോൾ MIT, ഹാർവാർഡൊക്കെ നോക്കുമ്പോഴും പലപ്പോഴും ഇൻഡസ്ട്രി അവിടെ ഒരു അവരുടെ തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ടാവും
പാർട്ടായിട്ട്
അവിടെ എന്തൊക്കെ റിസർച്ച് നടക്കുന്നു അതെല്ലാം ഇൻഡസ്ട്രിക്കാർക്ക് അതിൽ കാണാൻ പറ്റും എന്തൊക്കെയാണ്. അതുപോലെ ഒരു സിസ്റ്റം നമുക്കും ഇവിടെ ആവശ്യമുണ്ട്, മനസ്സിലായില്ലേ? ഇതുപോലെയുള്ള ഈ ട്രാൻസ്ഫറബിൾ ടെക്നോളജി നമ്മൾ അക്കാഡമിയിൽ ചെയ്യുമ്പോൾ ഒരു സയൻറ്റിസ്റ്റിന് ഒരിക്കലും ഇത് സെൽ ചെയ്യാൻ പറ്റില്ല. അതിനൊരു ഡിസ്കവറിയിൽ വന്ന് അവിടെ നിൽക്കും. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇന്റർഫേസ് വേണം. അപ്പോൾ അവിടെയാണ് ഈ ഇൻഡസ്ട്രി വരേണ്ടത്. ഇങ്ങനെ പാക്ക് ചെയ്യണം, എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത്, ഡീലിൽ എന്തൊക്കെയാണ് ആവശ്യം, ഇതൊക്കെ അവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അവർ കുറച്ച് മോഡിഫൈ ചെയ്യും നമ്മളുടെ ചെയ്യുന്ന റിസർച്ചിനെക്കാട്ടും കുറച്ച് വ്യത്യാസങ്ങൾ അവർ കൊണ്ടുവരും. അതിൽ എന്താ സെല്ലിങ് പോയിൻ്റ്സ് ആണ് അതെല്ലാം. അത് ആ ഒരു ഇൻ്ററാക്ഷൻ ഹെൽത്തി ആവും തോറും പല ലാബുകളിലും നല്ല പ്രോഡക്ട്സ് ഉണ്ട്, പല റിസർച്ച് ലെവലിലും നല്ല നല്ല ഐഡിയാസ് അങ്ങനെ പബ്ലിക്കേഷനായിട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം നമ്മൾ അത് ഇൻഡസ്ട്രി കാണുന്ന പോലുമില്ല. ഇങ്ങനെ ഒരു കൊളാബറേഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് ശ്രീചിത്ര നല്ലൊരു എക്സാമ്പിളാണ്. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന പാറ്റൻറ്റുകളെല്ലാം പലതും മാർക്കറ്റിൽ വരാൻ പറ്റുന്നുണ്ട്. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇപ്പോൾ കാണുന്നുണ്ട് ശ്രീചിത്ര ഒരു എക്സാമ്പിളായിട്ട് പോലും. ഒരു നല്ലൊരു ട്രാൻസ്ലേഷൻ വരണം. കാരണം വെച്ചാൽ റിസർച്ചിൽ നിൽക്കാതെ അതിന് സോഷ്യൽ ബെനിഫിറ്റിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് ഒരു സയൻറ്റിസ്റ്റിന്. കാരണം വെച്ചാൽ നാഷണലി ഫണ്ടഡ് ആണ്, നമ്മളുടെ ടാക്സ് പേയേഴ്സിൻ്റെ പൈസ വെച്ചിട്ടാണ് ഞങ്ങൾ റിസർച്ച് ചെയ്യുന്നത്.
ബാക്ക്
ടു സൊസൈറ്റിയിൽ അതിൻ്റെ വരേണ്ടത് അത്യാവശ്യമാണ്. ഓരോ റിസർച്ചിനും അതൊരു എക്സ്പെക്റ്റേഷൻ പാർട്ട് ആൻഡ് പാർസൽ ഉണ്ട് നോളജ് ജനറേഷൻ്റെ അപ്പുറത്തേക്കും. നോളജ് ജനറേഷൻ ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ പോലും ഒരു ട്രാൻസ്ലേഷൻ വരുമ്പോൾ അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ്. കാരണം നല്ല സക്സസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് തന്നെ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്നു. സയൻറ്റിഫിക് റിസർച്ചിൻ്റെ സ്റ്റാൻഡേർഡ് നോക്കുമ്പോൾ ഇന്ത്യ ഇപ്പോൾ നല്ല സ്റ്റാൻഡേർഡാണ്. ലോകത്തിലെ ഏത് രാജ്യത്തിനോടും അതിനോടൊക്കെ ഇടപെടുക്കുന്ന പോലെയുള്ള നല്ല റിസർച്ച് നമ്മളിവിടെയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ട്രാൻസ്ലേഷൻ ഈ ഗ്യാപ്പാണ് നമുക്ക് മാറ്റേണ്ടത്.
അങ്ങനെ ഒരു ഗ്യാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് സയൻറ്റിസ്റ്റുമാർ ഇന്ത്യയിൽ നിന്നും പുറം രാജ്യങ്ങളിലേക്ക് പോവുകയും അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നു, നമ്മുടെ രാജ്യത്തിന് കിട്ടാത്ത ഒരവസ്ഥയുണ്ട്.
അത് മാറണമെങ്കിൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് തന്നെ വരണം. അത് ഇൻഡസ്ട്രിക്കും ഒരു തോന്നണം ഇവിടെ ചെയ്യുന്ന റിസർച്ച് നല്ലതാണെന്നും, അല്ലാതെ ഒരു അപ്പുറത്തുള്ളൊരു ടെക്നോളജി ഇവിടേക്ക് വെറുതെ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നതിന് പകരം ഇവിടുത്തെ ടെക്നോളജികൾ തന്നെ നമുക്ക് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട്.
ശ്രീചിത്രയ്ക്ക് അതിനൊരു പാരമ്പര്യം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വിശ്വാസ്യതയുടെ ഒരു പുറത്താണ് ഇത്രയധികം ആൾക്കാരിലോട്ട് അത് എത്താനായിട്ട് സഹായിക്കുന്ന പുതിയ ടെക്നോളജീസ്.
തീർച്ചയായിട്ടും.
അതുപോലെ തന്നെ ഈ പരിശോധന കിറ്റ് പോലെ ഓൺഗോയിങ് ആയിട്ട് എന്തെങ്കിലും പ്രോസസ്സ് ഇപ്പോൾ നടക്കുന്നുണ്ടോ, റീസെൻ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള?
ഇപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പ് തന്നെ ഞങ്ങൾ വേറൊരു കിറ്റ് ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നത് സെർവൈക്കൽ ക്യാൻസർ, അത് പ്രിവെൻറ്റബിൾ ഡിസീസാണ്. സെർവൈക്കൽ ക്യാൻസർ വൺ ഓഫ് ദ ഹൈലി പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള ഒരു അസുഖമാണ്. ഒരു വൈറസാണ് ഈ ക്യാൻസർ ഉണ്ടാക്കുന്നത്. അപ്പോൾ വൈറസിനെ ഡിറ്റക്ട് ചെയ്താൽ വൈറസ് ഉണ്ടോ നോക്കി മാത്രം മതി. അപ്പോൾ അതിനും ഇതേപോലെയുള്ളൊരു കിറ്റുണ്ട്, നമ്മൾ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇൻഡസ്ട്രിയിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ചാൽ ഇതൊക്കെ പലപ്പോഴും ഈ കൊമേഴ്ഷ്യലൈസ് ചെയ്യുമ്പോൾ അവർക്ക് ഈ വോളിയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയാണ് ഒരു വലിയൊരു പ്രോബ്ലം. ബോട്ടിലിനെക്കായിട്ട് എപ്പോഴും നിൽക്കും, എത്ര വിൽക്കാൻ സാധിക്കും എന്നുള്ളത് അവരെപ്പോഴും നോക്കും. നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതല്ലല്ലോ നോക്കും, നമ്മളെങ്ങനെ പ്രിവെൻഷൻ വരാം എന്നുള്ളതാണ്. മാർക്കറ്റിനെ നോക്കിയിട്ടല്ലോ നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. പക്ഷേ ഇത് വളരെ പ്രിവെൻറ്റബിൾ ആയിട്ടുള്ളൊരു അസുഖമാണ്. അപ്പം നേരത്തെ നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കൊണ്ട് ചികിത്സയുള്ളൂ. അതും അഡ്മിഷൻ പോലും വേണ്ട ഹോസ്പിറ്റലിൽ. അത്രയും പെട്ടെന്ന് ചെയ്യാം. കാരണം ഇപ്പോൾ ചെയ്യുന്നത് പാപ്സ്മിയർ എന്നൊരു ടെസ്റ്റാണ്. പാപ്സ്മിയർ ഈ നമ്മൾ പറഞ്ഞ സ്മിയർ ചെയ്യുന്ന പോലെ 50% ആക്യുറസി ഉള്ളൂ. അപ്പോൾ ലേറ്റ് സ്റ്റേജിലായിരിക്കും പാപ്സ്മിയർ ആക്ച്വലി പിക്ക് ചെയ്യുന്നത്. അതിനു പകരം ഈ വൈറസിനെ നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ, നമുക്കറിയാം വൈറസിൻ്റെ ലോഡ് വളരെയധികമാണ്. കില്ലിയൻ ഒരു ചെറിയ ഒരു ലോ ടെമ്പറേച്ചർ ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ഒരു 10-15 minutes ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതിൽ തന്നെ എല്ലാ വൈറസും പോയി. പിന്നെ ഒരിക്കലും സെർവൈക്കൽ ക്യാൻസർ വരില്ല. പ്രിവെൻറ്റബിൾ ആയിട്ടുള്ളൊരു അസുഖം. പക്ഷേ ഈ ടെസ്റ്റ് കിറ്റില്ല. ഇമ്പോർട്ടഡ് കിറ്റ് ഉണ്ട്. മറിച്ച് അവർ ചാർജ് ചെയ്യുന്ന ഒരു ടെസ്റ്റിന് 3000 രൂപയാണ്. ഒരു സ്ത്രീ പോലും 3000 രൂപ വെച്ച് ഒരു ടെസ്റ്റ് ചെയ്യാൻ പോകില്ല. കാരണം ഒരു അസുഖം ഒരു സിംപ്റ്റവും ഇല്ല. എന്തിനാണ് 3000 രൂപ ഞാൻ ചിലവാക്കുന്നത്, അതിനെക്കാട്ടും പാപ്പ് സ്മിയർ ചെയ്യാം എന്ന് പറയും. അപ്പോൾ അതൊക്കെയാണ് ബുദ്ധിമുട്ട്. ഒരു 100 രൂപയ്ക്ക് ഒരു ടെസ്റ്റ് വരികയാണെങ്കിൽ മാർക്കറ്റിൽ ഒരുപാട് സ്ത്രീകളുടെ ജീവിതം നമുക്ക് രക്ഷിക്കും. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന കുറേ വർക്കുകൾ. അതിൽ
ഭാവിയിൽ ഇനി ഒരുപാട് തലമുറയെ ബാധിക്കാനായിട്ട്, അതായത് ഒരുപാട് തലമുറകളെ രക്ഷിക്കാൻ പോകുന്ന ഒരു കണ്ടുപിടുത്തമായിരിക്കും ഇത്. ഇപ്പം ശ്രീചിത്രയെ സംബന്ധിച്ചിടത്തോളം ഈ ആരോഗ്യ മേഖല രംഗത്ത് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അതെല്ലാം റെവല്യൂഷണറി ആയിരുന്നു. അതുപോലെ തന്നെ ആയിരിക്കട്ടെ ഈ TB പരിശോധനാ കിറ്റും എന്ന് ആശംസിക്കുകയാണ്. പുതിയ കണ്ടുപിടുത്തത്തെ പറ്റി ശ്രോതാക്കളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഇവിടെ ആകാശവാണിയുടെ സ്റ്റുഡിയോയിലെത്തിയ ശ്രീചിത്രയിലെ മോളിക്കുലർ മെഡിസിൻ വിഭാഗം സീനിയർ സയൻറ്റിസ്റ്റ് ഡോക്ടർ അനൂപ് ടെക്ക് വീട്ടിൽ അദ്ദേഹത്തിന് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.
തിരുവനന്തപുരം ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി മോളിക്കുലാർ മെഡിസിൻ വിഭാഗം സീനിയർ സയൻറ്റിസ്റ്റ് ഡോക്ടർ അനൂപ് തെക്കുവീട്ടിലുമായി MS ആശ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.
ബൈ.